രണ്ട് ശമുവേൽ 13-ാം അധ്യായം. അതിന്റെ ശേഷം സംഭവിച്ചത്, ദാവീദിന്റെ മകനായ അബ്സലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്ന പേർ. ദാവീദിന്റെ മകനായ അബ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തന്റെ സഹോദരനെതിരെയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് അബ്നോൻ രോഗിയായി തീർന്നു. അവൾ കന്യകയാകിയാൽ അവളോട് വല്ലതും ചെയ്യാൻ അബ്നോന് പ്രയാസം തോന്നി. എന്നാൽ അബ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമെയയുടെ മകനായി യോനാദാബ് എന്ന പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. യോനാദാബ് വലിയ ഉപായി ആയിരുന്നു. അവനവനോട്, നീ നാൾക്ക് നാൾ ഇങ്ങനെ ക്ഷണിച്ചു വരുന്നത് എന്ത് രാജകുമാര എന്നോട് പറഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അബ്നോൻ അവനോട്, എന്റെ സഹോദരനായ അബ്സലോമിന്റെ പെങ്ങൾ താമാറിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ച് കിടക്കയിൽ കിടന്നു നൽകാം. നിന്നെ കാൺമാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട് എന്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണെ അവൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം വെക്കണം എന്ന് പറഞ്ഞു. അപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അബ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് അവനെ കാണാൻ വന്നപ്പോൾ അബ്നോൻ രാജാവിനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കേണ്ടതിന് തന്റെ മുമ്പിൽ തന്നെ ഒന്ന് രണ്ട് വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു. എന്റെ സഹോദരനായ അബ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയിച്ചു. താമാർ തന്റെ സഹോദരനായ അബ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവെടുത്ത് കുഴച്ച് അവന്റെ മുമ്പിൽ തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെ എടുത്ത് അവന്റെ മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമായില്ല. എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയെന്ന് അബ്നോൻ പറഞ്ഞു. എല്ലാവരും അവന്റെ അടുക്കൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അബ്നോൻ താമാറിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കാൻ ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താൻ ഉണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായി അബ്നോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭക്ഷിക്കേണ്ടതിനെ അവൾ അതേ അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ അവളെ പിടിച്ച് അവളോട്, സഹോദരി വന്ന് എന്നോട് സഹിക്കാന്ന് പറഞ്ഞു. അവൾ അവനോട്, എന്റെ സഹോദര അരുത്, എന്നെ അവമാനിക്കരുത്. ഇസ്രയേലിൽ ഇത് കൊള്ളരുതാത്തല്ലോ. ഈ വസ്ത്രത്തിന് ചെയ്തത് എന്റെ അവമാനം ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കും. നീ ഇസ്രയേൽ വസ്ലന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ. ഈ രാജാവിനോട് പറക, അവൻ എന്നെ നിനക്ക് വരാതിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്കുകൾ പറഞ്ഞ് മനസ്സിലാതെ അവളെക്കാൾ ബലമുള്ളവനാകൊണ്ട് എല്ലാ ആൾക്കാരും ചെയ്ത് അവളോട് സഹിച്ചു. പിന്നെ അബ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത് വെറുപ്പും വലുതായിരുന്നു. മറ്റേ ദോഷത്തെക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവന് അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സായില്ല. അവൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരനെ വിളിച്ച് അവനോട്, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിലടച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൾ നിലയങ്ങി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകുമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കു പതിവായിരുന്നു. വൈലക്കാരൻ അവളെ പുറത്തിറക്കി വാതിലടച്ചു കളഞ്ഞു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയം കീറി തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചുകൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അച്ചാലും അവളോട്, നിന്റെ സഹോദരനായ അബ്നോൻ നിന്റെ അടുക്കൽ ആയിരുന്നുവോ? ആകട്ടെ, സഹോദരി മിണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ. ഈ കാര്യം മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തന്റെ സഹോദരനായി അബ്സാലോമിന്റെ വീട്ടിൽ ഏകാഗിയായി പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്സാലോം അബ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തന്റെ സഹോദരിയായ താമാറിനെ അബ്നോൻ അവമാനിച്ചതുകൊണ്ട് അബ്സാലോം അവനെ ദ്വേഷിച്ചു. രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അബ്സാലോമിന് എഫ്രയീമിന് സമീപത്തുള്ള ബാലഹാസാരിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അബ്സാലോം രാജകുമാരന്മാരെയോ ഒക്കെയും ക്ഷണിച്ചു. അബ്സാലോം രാജാവിന്റെ അടുക്കലും ചെന്നു. അടിയന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ട്, രാജാവും വൃത്തന്മാരും അടിയനോടുകൂടെ വരണമേ എന്ന് അപേക്ഷിച്ചു. രാജാവ് അബ്സാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിങ്ങൾക്ക് ഭാരമാകൂ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചിട്ടും പോവാൻ മനസ്സാകാതെ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്സാലോം, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അബ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ പോരുന്നത് എന്തിനെന്ന് പറഞ്ഞു. എങ്കിലും അബ്സാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അബ്നോനെയും രാജകുമാരന്മാരെയും ഒക്കെയും അവനോടെ അയച്ചു. എന്നാൽ അബ്സാലോം തന്റെ ബാല്യക്കാരോട് നോക്കിക്കൊള്ളുവീൻ, അബ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അബ്നോനെ അടിച്ചു കൊല്ലുവീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവീൻ. ഭയപ്പെടരുത്, ഞാനല്ലോ നിങ്ങളോട് കൽപ്പിച്ചത്. നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിക്കീൻ എന്ന് കൽപ്പിച്ചു. അബ്സാലോം കൽപ്പിച്ചതുപോലെ അബ്സാലോമിന്റെ ബാല്യക്കാരൻ അബ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെയും എഴുന്നേറ്റ് താൻ തന്റെ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അബ്ദാലും രാജകുമാരന്മാരെ ഒക്കെയും കൊന്നുകളഞ്ഞു. അവർ ലൂരത്തിനും ശേഷിച്ചില്ല എന്ന് ഭാവിയിൽ വർത്തമാനം കിട്ടി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അവന്റെ സഹോദരന്മാരും വസ്ത്രം കീറി അരികെ നിന്നു. എന്നാൽ ദാവീദിന്റെ ശ്രേഷ്ഠനായി ശിമയയുടെ മകനായ യോനാദാബ് പറഞ്ഞത് അവർ രാജകുമാരന്മാരായ യുവാക്കളെ ഒക്കെയും കൊന്നുകളഞ്ഞെന്ന് യജമാനൻ വിചാരിക്കരുത്, അഗ്നി മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരിയായ താമാറിനെ അവൻ അവമാനിച്ച നാളുകൾ അബ്ദാലുവിന്റെ മുഖത്തെ ഈ ഒരു നിർണയം കാണാൻ ഉണ്ടായിരുന്നു. അയാൾ രാജകുമാരൊക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനായ രാജാവ് ഗണ്യമാക്കരുത്, അഗ്നി മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്നാൽ അബ്ദാലു മൂടിപ്പോയി. കാവൽ നിന്നിരുന്ന പള്ളിക്കാരൻ തല ഉയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവന്റെ പിന്തുടരുള്ള മലത്തിരി വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരൻ വരുന്നു, അടിയന്റെ വാക്ക് ഒത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു തീർന്നപ്പോഴൊക്കെ രാജകുമാരന്മാർ വന്ന് ഉറക്കെ കരഞ്ഞു. രാജാവും സഹോദരന്മാരും വാദിച്ചു കരഞ്ഞു. എന്നാൽ അബ്ദാലും ഓടിപ്പോയി. അമ്മീഹൂദിന്റെ മകനായി ജയ്സൂർ രാജാവായ അൽദായിയുടെ അടുക്കൽ ചെന്നു. ദാവീദ് ഇടവിടാതെ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബ്ദാലും ജയ്സൂരിലേക്ക് ഓടിപ്പോയി. 3 സമത്സരങ്ങളോടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്ദാലുവിനെ കാണാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അർജുനനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. ബാറക്കുമാർ ലേഖനം 3-ാം അധ്യായം. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവ് സന്തോഷിക്കുകയും അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് ഒട്ടും മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിയും ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിയും വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിയും. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തീയത്തിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കും എന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിശോധന ഏറ്റവൻ ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശന്റെ ദൃഷ്ടാന്തം സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെ ഞാൻ ക്രിസ്തുനിമിത്തം ചെയ്തമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വാസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവന് ജീവിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ യാത്ര അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറുമെന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞനായി എന്നോ അല്ല. ഞാൻ ക്രിസ്തീയനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നതിന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്തിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തീയ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുന്നനായി ലാസിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കുകയും നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാർഗപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുകയും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ്, ഗതിയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവർ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശക്തിയോട് അനുരൂപമായ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് എന്റെ പ്രിയരും ദാംസ്പര്യമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവ് നിലനിൽക്കുകയും പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകജന്തിയോടിരിക്കാൻ ഞാൻ യോധ്യയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാലിനായ എല്ലോവേ അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ എന്റെ കൂട്ടുവേലക്കാരായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തീയസിംഗിൾ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും പുണ്യമായതൊക്കെയും സൽസൃതിയായതൊക്കെയും സൽഗുണമോ ഉപേക്ഷിക്കാതൊക്കെയും ചിന്തിച്ചു വരികയും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ ഇന്നും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. എന്ത് തന്നെ നിങ്ങൾക്ക് വിചാരം ഉണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിസ്മരിപ്പാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരുന്നു. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറേ. നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും കരവിചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. ബത്ലഹേമിലും എന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ടോ വർഷം അയച്ചതെന്നല്ലോ. ഞാൻ മൗനം ആഗ്രഹിക്കുന്ന എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമാത്രമേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യ വാസനയായി ദൈവത്തിന് പ്രസാദമുള്ള വിഗ്രാഹികമായ യാഗമായി രക്തബോധത്തിന്റെ കൈയാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ എന്റെ വനത്തിൽ നിർത്തവണ്ണം ക്രിസ്തീയസിൽ പൂർണ്ണമായി തീർത്തു വരും. നമ്മുടെ ദൈവവും ഇന്ദിരാവുമായവന് എന്നേക്കും മഹത്വം. ആമീൻ. ക്രിസ്തീയസിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുകയും എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസറുടെ അരമനയിലുള്ളവർക്കും നിങ്ങളെ വന്ദനം അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. Psalms chapter 27. യഹോവായന്റെ വിളിച്ചവന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവായന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിരുമാനോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർത്തേണ്ടായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടവരും തന്നെ. അങ്ങനത്തെ ഒഴുക്കത്തിൽ എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കു വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അറിയണമേ. എന്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ നികൽപ്പന ഉണ്ടായി എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ എന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അതിനെ കോപത്തോട് നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവയെ എന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈദികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. വല്ല സാക്ഷിയിലും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണണമെന്നേ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. എന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ചാപ്റ്റർ 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേലെടുക്കുകയില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നെ യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. എന്റെ പരിസ്ഥിതിനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും എന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവരുടെ കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് എന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ കുത്രമരളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ രക്ഷിന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്നെനിക്ക് ചെവിതരുകയും യഹോവയുടെ ഭക്തിയെ ഞാൻ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ ആര്? ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ ആഗ്രഹത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടവന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവിയവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇതെന്നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ ശീലിക്കുന്നു. അവനൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. മാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും കൃഷ്ണന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഇരിയാടാതെ ഊമനായിരുന്നു. നന്മയെ ജന്മക്കാതെ മൗനമായിരുന്നു. എന്റെ സ്വർണ്ണടം പൊങ്ങി വന്നു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ധ്യാനത്തിന്റെ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവയെ അവസാനത്തെയും എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കാനും ഞാൻ എത്ര ക്ഷണിക്കുന്നു ഞാൻ അറിയുമറാകട്ടെ. ഞാൻ ഇതാ നീ എന്റെ നാളുകളെ നാല് വിരലിൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് എന്നിട്ട് മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യന് ഉറക്കും നാല് വരെ ശ്വാസം അത്രയും മനുഷ്യരൊക്കെയും ഒരു മുതലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്നെന്ന് അറിയുന്നില്ല. എന്നാൽ കത്താവെ ഞാനായി കാത്തിരിക്കുന്നു. എന്റെ പ്രത്യാശ നീങ്കൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ ഹോസിന്റെ നിന്യാക്കി വെച്ചരുത്. ഞാൻ ദാരിദ്രക്കാരി ഊമനായിരുന്നു. നീയല്ലോ എന്നാണ് വരുത്തിയത്. നിന്റെ ബാധയെങ്കിൽ നിന്ന് നീക്കണമേ. എന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അവിടുത്തെ നിമിത്തം നീ മനസ്സിനെ ജനങ്ങളെ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുതിയ പോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രേ ആകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെയ്തുകൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അങ്ങനെയും പരദേശിയും ആകുന്നുവല്ലോ. ഞാനിവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് നിന്റെ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടണെങ്കിൽ നിന്ന് മാറ്റണം. 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസ് എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസം ജീവന്റെ ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. തിരുവിലൊരു വീട് നീവൽ പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ പ്രസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നിന്നുള്ളവരുടെ മനസ്സ് സിയോനിലേക്കുള്ള പെരുപടികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കുഴിക്കിടക്കുമ്പോൾ അവർ എന്നെ ജലാശയമാക്കി തീർക്കുന്നു. നിന്മലയാലത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ നേർക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദിവസം ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോവിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ. നിന്റെ അവിശുദ്ധന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വരെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നതിന് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവാകൃതിയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ, നിന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 100. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരികയും യഹോവ തന്നെ ദൈവം എന്നറിയുകയും അവൻ നമ്മെ ഉണ്ടാക്കിയെന്നും അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവന്റെ ഭാവിയിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളും സ്തുതിയോടും കൂടെ വരികയും അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വാസ തലമുറ തലമുറയോളം ഇരിക്കുന്നു. 103. എന്നന്മേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗ ഭൂമിയെ അവന്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എന്നന്മേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കരുതനെ പോലെ പുതിയ വരെ തക്കണം. അവൻ നിന്റെ വായിക്ക് നന്മകൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ പല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തിയിലെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയയും ഉത്തരൻ തന്നെ. അവനെല്ലായ്പ്പോഴും വർദ്ധിക്കുകയില്ല. എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് നിരേ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നേക്കും എന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ അതിന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ മഹത്വം അവന്റെ രാജ്യത്വം സ്വർഗത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ധീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ഇഷ്ടം ചെയ്ത ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആധിപത്യത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുകയും എന്നതിനെ യഹോവയെ വാഴ്ത്തുക. യഹോവയെ സ്തുതിക്കുകയും നേതൃത്വം യോഗ്യമാകുന്നു. ഭാരത്തുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യ മുതൽ നീക്കം തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത്വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഈ പ്രാർത്ഥനയുടെ തണലിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന അവസരത്തിനും ആരോഗ്യത്തിനും നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പല പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കണ്ടും കേട്ടും അനുഭവിച്ചും നാം പ്രയാണം ചെയ്യുമ്പോഴും അതിന്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവയെ അവഗണിച്ച് സകല പ്രതിസന്ധികൾക്ക് ഉത്തരമാകുന്ന സ്വർഗീയപിതാവിനിലേക്ക് ദൃഷ്ടികളെയും ഹൃദയങ്ങളെ നയിച്ചുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് ബലവും സ്വസ്ഥതയും സമാധാനവും പകരണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മെ തന്നെ ഈ പ്രഭാതം താഴ്മയായി സമർപ്പിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ആയിരിക്കുന്ന സ്ഥാനത്തെ ഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് കൂടുതൽ ദൈവ കൃപകളെ കരഗതമാക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇപ്പോൾ നേർത്തു നൽകി ചെയ്ത പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക പ്രിയപ്പെട്ട മാമനച്ചൻ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് ബി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇത് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിലെ വളരെ താഴ്മയോട് സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും അതിൽ കൂടി നിറവും ഘട്ടവും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാപ്യമാക്കുവാൻ ദൈവമേ ഈ കൂട്ടായ്മ ഒരു മുഖാന്തരമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. നാം നിരന്തരം പാടാറുള്ള കണ്ണുനീരെന്നു മാറുമോ, വേദനകൾ എന്ന് തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണമേ എന്ന ഗാനം ദൈവമുമ്പാകെ സമർപ്പിക്കാം. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും വഹിക്കാവുന്നതിൽ അനവധിയാകുമ്പോൾ ഞാനും നിങ്ങളും പ്രതീക്ഷയോടെ നോക്കുന്ന ഒരേ മുഖം ഉയരങ്ങളിലെ തമ്പുരാന്റെ മുഖമാണ്. നമ്മുടെ നിശബ്ദതയിലും നമ്മുടെ അതരങ്ങളിൽ വരുന്ന വാക്കുകളിലും നമുക്ക് ചോദ്യം വന്നേ ഉള്ളൂ, ദൈവമേ എന്റെ കണ്ണുനീര്, എന്റെ വേദന എപ്പോൾ അതിന് ശമനം വരും? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ നിലവിളി ഉയരങ്ങളിൽ പതിക്കുമ്പോൾ ലോകത്തിൽ ആർക്കും തരാൻ സാധിക്കാത്ത ഒരു സാന്ത്വനം, ശാന്തത, ഒരു ഉത്തരം സന്നിധിയിൽ നമ്മൾ ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിത സാഫല്യം. നിരന്തരമായ ബന്ധത്തിൽ ഈ ശക്തി കൂടുതൽ പ്രാപ്യമാക്കുവാൻ ദൈവമേ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഡാലസ് സെന്റ് മേരീസ് വെല്ലുപള്ളിയിൽ നിന്നും ശ്രീമതി രൂപ ബിജു ഇപ്പോഴ ഈ ഗീതം ആലപിക്കും. എല്ലാവരും ഭക്തിയോടുകൂടി സംബന്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. രൂപ
വേദനകളിന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളിന്നു തീരുമോ, ഈഹത്തിൽ ഒന്നും ഇല്ലായി നേടിയതെല്ലാം മിഥ്യയായി, പരദീശിയാണു ലഗിൽ ഇവിടെന്നു മഞ്ഞനല്ലോ, പരദീശിയാണു ലഗിൽ ഇവിടെന്നു മഞ്ഞനല്ലോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളിന്നു തീരുമോ, പരനി വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ.
പ്രാർത്ഥിക്കാം. പുത്രനും പരിശുദ്ധമായ പ്രത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നന്ദിക്കുന്നതിനെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നിനക്ക് സ്തുതി. കൃഷ്ണാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന പശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ സുഗസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകളുമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവന്റെ ആ മൃത്ത മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വരുന്ന സമയത്തും ദൈവത്തിനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കമോർ, ഭയങ്കരന്റെ മഹത്വമുള്ളവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും അത്യുന്നതനുമായ കർത്താവേ, നിന്റെ ദാസന്റെ മേൽ നിന്റെ തിരുമുഖത്തെ നീ പ്രകാശിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം പോലെ എന്നോട് നീ കരുണ ചെയ്യണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥനയുടെ സമയത്ത് എന്നിൽ നിന്ന് നിന്റെ തിരുമുഖത്തെ നീ തിരിപ്പിച്ചു കളയരുതേ. നിന്റെ കൃപയാൽ എന്നോട് നീ കരുണ ചെയ്ത് എന്നെ രക്ഷിക്കണമേ. എന്റെ മേൽ തിരിഞ്ഞതിന്റെ ശുദ്ധതകളുടെ സ്വർഗത്തിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ ശത്രുക്കൾക്ക് വിരോധമായി എന്നെ സഹായിക്കണമേ. നിന്റെ വലത് കൈ നീട്ടി എന്നെ അഹങ്കരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമേ. നിന്റെ കൃപയാൽ എന്റെ പാപങ്ങളെ പരിഹരിച്ച് എന്റെ താപത്തിന്റെ ഫലങ്ങൾ എന്നിൽ കായ്ക്കുമാറാകണമേ. വൃക്ഷങ്ങളുടെ ചുവടിന് വെച്ചിരിക്കുന്ന ക്രോധത്തിന്റെ കോടാലി എന്നെ വെട്ടിക്കളയരുതേ. അഗ്നിയുടെ ദഹനത്തിന് ഞാൻ പതിയായി തീരരുതേ. നിന്റെ കരുണയുടെ സ്തുതിക്ക് തക്കവണ്ണം എന്റെ പാപങ്ങളെ മായ്ക്കണമേ. ഇവിടെ ഈ ലോകത്തിൽ നിന്റെ തിരുവൃക്ഷത്തിന് യോഗ്യമായ വിധത്തിൽ ഞാൻ നടക്കേണ്ടതിന് എന്നെ കാത്തുകൊള്ളണമേ. അവിടെ വരുവാനിരിക്കുന്ന ലോകത്തിൽ എന്നോട് ദയവുണ്ടാകണമേ. എന്നോട് ന്യായവിധിക്കുവാൻ നീ പ്രവേശിക്കരുതേ. എന്തെന്നാൽ നിന്റെ കൃപയ്ക്ക് അവസാനമില്ല. നിന്റെ കരുണയൊരു നാളും ഇല്ലാതായി പോകുന്നില്ല. നിനക്കിപ്പോഴും എല്ലായ്പ്പോഴും നീക്ക് സ്തുതി സ്തോത്രം കരയറ്റുന്നു. അനുഗ്രഹങ്ങളിൽ ഉത്തമനായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഈ ലോകത്തിന്റെ ആഴത്തിൽ ഞാൻ മുഴുകിയിരിക്കാൻ എന്റെ മേൽ തിരിഞ്ഞ് നിന്റെ കരുണ നിമിത്തം അതിൽ നിന്ന് എന്നെ ഉദ്ധരിപ്പിക്കണമേ. എന്നെ പിടിച്ചിരിക്കുന്ന ചുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ പാപവീഴ്ചയിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ കർത്താവെ, അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി ശത്രുവിനോടുള്ള യുദ്ധത്തിൽ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവ് ഞെരുക്കത്തിലും നിരാശയിലും വീഴുമ്പോൾ അതിനെ നീ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ കർണയുടെ ഓർവയിൽ നിന്ന് അതിനെ നീ കുടിപ്പിക്കണമേ. അതിനെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കൾ നിന്ന് പുറപ്പെടുന്ന ജ്വാല നിമിത്തമുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവെ, എന്നിൽ മുളച്ചുണ്ടാക്കുന്ന മുൾപടർപ്പുകളെയും പറക്കാറുകളെയും ദഹിപ്പിക്കുവാനായി നിന്റെ വിശുദ്ധ റൂഹായുടെ അശരീരമായ അഗ്നി എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എന്തെന്നാൽ നീ നന്മകളെ കൊടുക്കുന്നവനും സകല ജ്ഞാനങ്ങളുടെ ഉറവുമാകുന്നു. എന്റെ കർത്താവെ, ആ കുഷ്ഠരോഗിയെ പോലെ ഞാൻ വന്നിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വെടിപ്പാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലെ അപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാകുന്നു, നീ വെടിപ്പുള്ളവനായി ഭവിക്കുകയെന്ന് അരുളി ചെയ്യുകയും ഉടനെ അവന് കുഷ്ഠങ്ങളിൽ നിന്ന് അവനെ വെടിപ്പാക്കുകയും ജീവനടയാക്കിയ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്റെ കർത്താവെ, എന്റെ ആത്മാവിന്റെ കുഷ്ഠത്തിൽ നിന്ന് വെടിപ്പാക്കുകയും ശരീരത്തിന്റെ കറകളിൽ നിന്ന് കഴുകുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. അതിപ്പോഴും അല്ല, എപ്പോഴും നീക്കും തന്നെ. ഒരു പ്രഭാതം കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവനെ അനുഗ്രഹിച്ചു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും നമ്മുടെ ആത്മനൊമ്പരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൂടുതൽ കരുത്തും ആത്മീയ ഊർജവും പ്രാപ്യമാക്കുവാൻ നമ്മുടെ കൂട്ടായ്മയൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കാം. പലപ്പോഴും വേദനയുടെയും നൊമ്പരങ്ങളുടെയും ഒക്കെ സ്ഥിരം വാർത്തകൾ അനുനിമിഷം അനുസ്യൂതം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം പ്രേരമാകുന്ന ആ ഉയരങ്ങളിലെ തണൽ എപ്പോഴും നമുക്ക് സാന്ത്വനം പകരുവാൻ ഇടയായി തീരട്ടെ. 46 സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 11 വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം എന്റെ ദുർഗമാകുന്നു. കോരഹോത്രന്മാരുടെ ഈ സങ്കീർത്തനം പ്രതിസന്ധികളിൽ തളരാതെ നടത്തിയ ആട്ടിടയന്മാരുടെ കരുത്തുള്ള ഉയരങ്ങളിലെ അപ്പന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ലോകത്തിന് കൊടുക്കുന്ന ഒരു സാക്ഷ്യമാണ്. യാക്കോബിന്റെ ദൈവം എന്റെ ദുർഗമാകുന്നു. താറ്റുകളും പ്രതികൂലതകളും നമുക്ക് ചുറ്റും അലറിവഴിക്കുമ്പോഴും ആ ദുർഗമാകുന്ന തീവ്രമായ കരുതൽ എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുതന്നെ നഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ആ നഷ്ടങ്ങൾക്കപ്പുറം കരം പിടിച്ച് നമ്മളെ ബലപ്പെടുത്തുന്ന കരുത്തുള്ളവനായ കരങ്ങളിലായിരിക്കട്ടെ നമ്മുടെ ഹൃദയം. ഓരോ നിമിഷവും നമ്മെ സമാശ്വസിപ്പിക്കുവാൻ ആ സാന്നിധ്യം ശക്തിയായി നമ്മളിലേക്ക് ആവഹിക്കുവാൻ നമ്മുടെ കൂട്ടായ്മകളും വ്യക്തിപരമായ ദൈവിക ബന്ധങ്ങളും നമ്മുടെ ആരാധനാ ജീവിതങ്ങളും ഒക്കെ ഉപയുക്തമാകട്ടെ എന്ന് കർത്തർ സന്നിധിയിൽ നമുക്ക് വിനയത്തോടെ അപേക്ഷിക്കാം. ഇന്ന് തിരുവചന ധ്യാനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നിയച്ചൻ, ഞങ്ങൾ വിളിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനാണ്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയിൽ ഒരു പുതിയ പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല. എപ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, അച്ഛൻ ആര് ഇല്ലാത്തപ്പോഴും പറഞ്ഞാൽ മതി, ഞാന് ഈ ദൈവവചനം പ്രസംഗിക്കാൻ ഞാൻ ഒരുക്കമാണ്. തീർച്ചയായിട്ടും അച്ഛനൊക്കെ കാണിക്കുന്ന വലിയ താല്പര്യമാണ് ഈ പ്രാർത്ഥന ഒരുപക്ഷെ മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകാൻ തക്കവണ്ണം കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഡാനിയലച്ചൻ, ഞങ്ങൾക്ക് ബെന്നിയച്ചനെ വിളിക്കുന്ന ജോർജ് ഡാനിയലച്ചനെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ഡാലസ് ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രൂവേസ് പള്ളിയിലെ ബഹുമാനപ്പെട്ട രാജനച്ചാനും ലിമാമയുടെ ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ബെന്നിയച്ചൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
എൻ പ്രിയൻ വലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്യനായി, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്യനായി, പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുമ്പിൽ ചങ്കടലാർത്തിരച്ചാലെതിരായി, പിന്തിൽ വൻ വൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടെ ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടെ ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ, ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി, വിന്തിടാതെ പ്രിയൻ വീടുവിക്കും. എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി, വിന്തിടാതെ പ്രിയൻ വീടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ, കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ, കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കേരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും, കാക്കയിൻ വരവ് നിന്നിടിലും. സാരേ പത്തൊരുക്കി ഇല്ലാവെ പോറ്റിയാ, എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാറെ പാത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവീടില്ല. എന്നെ ഉയർത്തിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേ മഹത്വത്തിൽ. എന്നെ ഉയർത്തിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ബെന്നിയേച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ അച്ഛന്മാരെ, എല്ലാ വിശ്വാസികളുമേ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടാം. ഞാൻ ഇന്നത്തെ ദിവസം ചിന്തിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള സങ്കീർത്തനം 128 സങ്കീർത്തനമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശക്കുറ്റും ഉലുതൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോൻ എന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന് നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന് മേൽ സമാധാനം ഉണ്ടാകട്ടെ. നമുക്ക് ഇപ്പോഴും കോവിഡിന്റെ ഭീതിയിലൊക്കെയും കഴിഞ്ഞു പോകുന്ന സമയങ്ങളാണ്. ഈ വേദഭാഗം നാം ചിന്തിക്കേണ്ട പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഈ നാളുകളിലെ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി വരികയാണ്. ചിലയിടത്ത് ചില സ്കൂളുകളില് അത് മാറ്റുന്നു. പിള്ളേരെല്ലാരും കുഞ്ഞുങ്ങളെല്ലാം തിരിച്ച് സ്കൂളിൽ വരുവാനായിട്ട് പറയുന്നു. ചിലർ ഒബ്ജക്ട് ചെയ്യുന്നു, ചിലർ പറയുന്നു എല്ലാരും വരണമെന്ന് പറയുന്നു. എന്നാൽ കോമൺ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ നമ്മുടെ പശ്ചാത്തലത്തില് ആർക്കും വീട്ടിലിരിക്കാൻ വയ്യ, കുഞ്ഞുങ്ങളെല്ലാരും സ്കൂളിൽ പോകണം. വീട്ടിലെ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് കുട്ടികളെ ആരെയും എങ്ങനെങ്കിലും സ്കൂളിൽ വിട്ടാൽ മതി എന്ന് ഉള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. പല സ്കൂളുകളിലെയും പല കൗണ്ടികളിലെയും കൺസേൺ ആണ്. വീടുകളിൽ അങ്ങനെ ഇരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കുട്ടികളെ സ്കൂളിലേക്ക് സ്കൂൾ ഫുള്ളായിട്ട് തുറക്കണം. ഓൺലൈൻ സ്കൂൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഇൻപേഴ്സൺ ക്ലാസ് കൊടുക്കണം. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം TVയിൽ കണ്ട ഒരു കാര്യമാണ്. കാരണം വീടുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പകലൊക്കെയും. ഇതിന്റെ പ്രധാന കാരണമായിട്ട് കൗൺസിലേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയിൽ ഉടനീളമുള്ള ബ്ലെൻഡഡ് ഫാമിലി എന്നുള്ള പ്രശ്നമാണ്. ആ ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് പല വീടുകളിലും നമ്മുടെ വീടുകളിലല്ല, പക്ഷെ ഇവിടെയുള്ള പല വീടുകളിലും സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് മദറും ഹാഫ് ബ്രദറും ഹാഫ് സിസ്റ്ററും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യത്യസ്ത ബന്ധങ്ങളാണ് ഒരു വീട്ടിനുള്ളിൽ താമസിക്കുന്നത്. അതും കൂടാതെ തന്നെ ശിഥിലമായ കുടുംബ ബന്ധങ്ങളാണ് മിക്കവാറുമുള്ള പല വീടുകളിലും ഭവനങ്ങളിലുമുള്ളത്. നമുക്കറിയാം ഇവിടുത്തെ സാധാരണക്കാരൻ, അത് വേറൊരു കാര്യം കൂടെ പറയുന്നത്, ഇവിടെയുള്ള സാധാരണക്കാര് അവർക്ക് സ്കൂള്, പിള്ളേർക്ക് കുട്ടികൾക്ക് സ്കൂള് അല്ലെ കോളേജ്, മുതിർന്നവർക്ക് ജോലിസ്ഥലം, അവിടെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ കമ്മ്യൂണിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. പള്ളികളോ അങ്ങനെയുള്ള സ്വർഗ്ഗശേഷത്തിലോ ഒന്നും പോകാറില്ല. ഇങ്ങനെ അസ്വസ്ഥമായ ഒരു കുടുംബാന്തരീക്ഷമാണ് പലപ്പോഴും കൂടുതലായി കണ്ടുവരുന്നത്. യൂറോപ്പിലൊക്കെയും ഇത് വലിയൊരു കൺസേൺ ആയിട്ട് വർഷങ്ങളായി. കുടുംബം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കർത്താവ് സ്നേഹിതരെ നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് കുടുംബമാണ്. 128 സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനം അതാണ്. അമിന്തത്തെ ആധുനിക പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ എന്നുള്ള നമ്മുടെ ഭവന പല ഭവനങ്ങളും ഇന്നിപ്പോ നമുക്കറിയാം, നമ്മള് ഇതൊക്കെ പറഞ്ഞെങ്കിലും ബ്രോക്കൺ ഫാമിലീസ് ആണ് ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇടയിലും ഒത്തിരിയും കുടുംബ പ്രശ്നങ്ങള്, കുടുംബത്തിൽ പല പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്കൊക്കെയും പല ഇടവേളിൽ അറിയാവുന്നതാണ്, അച്ഛന്മാർക്കൊക്കെ അറിയാവുന്ന, നമ്മൾ ഒത്തിരിയും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു രീതി ഇപ്പോഴുണ്ട്. എന്തുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ അല്ലെങ്കിൽ ആധുനിക ലോകത്തില് ഇത്രയും കുടുംബജീവിതം എങ്ങനെയാണ് സങ്കീർണമായി തീർന്നത്? എങ്ങനെയാണ് ഒരു നല്ല കുടുംബത്തിന്റെ അടിസ്ഥാനം ഇടുവാൻ സാധിക്കുന്നത്? ഇതാണ് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളില് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെയും പലരുടെയും വഴിപിഴച്ചു പോകുന്ന പല കാര്യങ്ങളും നാം ഇന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലെ മലയാള മനോരമയില് വന്ന ഒരു ആർട്ടിക്കിൾ, അതിനകത്ത് പറയുന്ന ഒരു ഇൻസിഡന്റ്, അതായത് ഒരു കുട്ടിയെ മെന്റൽ അസൈലത്തില് പ്രവേശിപ്പിച്ച ഒരു സംഭവമാണ് പറയുന്നത്. അത് പറയാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ, ഈ കുട്ടി നല്ലൊരു കുടുംബത്തിലെ കുട്ടിയാണ്, സാധാരണ ഒരു ഒരു സാമ്പത്തിക സ്ഥിതി വലിയ സൂപ്പറായിട്ടുള്ള വലിയ അതിസമ്പന്നരൊന്നുമല്ല, സാധാരണ ഒരു കുടുംബത്തിലെ കുട്ടി. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഈ കുട്ടി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങള് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു. എപ്പോ ചോദിച്ചാലും പഠിക്കുകയാണെന്ന് പറയുന്നു, രാത്രി മൊത്തം പഠനമാണ് എന്ന് പറയുന്നു. അവസാനം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിൽ നടന്നൊരു കാര്യമാണ്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ കുട്ടി ഫയർബേർഡ് എന്ന് പറയുന്ന ഒരു സൈബർ ഗെയിമില് അഡിക്റ്റഡ് ആയിത്തീരുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ഫയർബേർഡ് എന്ന് പറയുന്ന ഈ സൈബർ ഗെയിം ഈ കുട്ടിയെ പല രീതിയിൽ സ്വാധീനിച്ചിട്ട് ഈ കുട്ടി വളരെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണ്. അതിനകത്തൂടെ ഇവൻ സ്വായത്തമാക്കി, ഇവൻ പഠിച്ച കാര്യം എന്ന് ചോദിച്ചാൽ സ്കൂളിൽ നിന്നും പോകണ്ട, അല്ലാതെ തന്നെ പണം ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളും ഈ ഗെയിമിൽ കൂടെ ഇവന്റെ മസ്തിഷ്കത്തിൽ ഇവന്റെ ബുദ്ധിയിൽ വന്നു ചേരുകയാണ്. അങ്ങനെ ഇവൻ വയലന്റ് ആക്കിയപ്പോൾ ഇവൻ നിന്ന് ഈ കളി സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട്, നിർത്തുവാനായിട്ട്, അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് മാറ്റുവാനായിട്ട് ശ്രമം, അത് വലിയ മാതാപിതാക്കളെ ആക്രമിക്കുന്ന രംഗങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ കുട്ടിയെ ഇതില് സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുവരുന്നു. ഇതാണ് കഴിഞ്ഞ ആഴ്ച ഈ മനോരമയൊക്കെ ഉണ്ടാകുന്ന സംഭവത്തിന്റെ ഇത്. നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്, കുടുംബത്തിന്റെ ബന്ധങ്ങള്, എങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഇന്ന് ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത്? പഴയ കാലത്തിലുള്ള കുടുംബത്തിന്റെ ശക്തിയോ ആത്മീയമായ ജീവനോ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കുടുംബത്തെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന് ചിന്തിക്കേണ്ട കാലം വളരെയധികം അതിക്രമിച്ചു. അന്ന് ചിന്തിക്കുന്ന ഈ വിഷയം, ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് അത് കുടുംബമാണ്. മനുഷ്യൻ പല വിശേഷ ബുദ്ധിയുടെയും മനസ്സിന്റെ ഉടമയായ മനുഷ്യരുടെ ഇടയിൽ മാത്രം കാണുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതിനകത്ത് ഭാര്യ, ഭർത്താവ്, മക്കള് എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ്. നാം കേട്ടിട്ടുണ്ട്, നമ്മളെ ഇന്ത്യയിൽ വെച്ച് പഠിച്ചിട്ടുള്ള നമ്മുടെ ചരിത്രത്തില് വിക്രമാദിത്യ മഹാരാജാവിന്റെ കൊട്ടാരത്തില് പണ്ഡിതന്മാരുടെ ഒരു സദസ് തന്നെ ഉണ്ടായിരുന്നു. ആ സദസ്സിൽ വെച്ച് ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് തന്റെ വിദ്വാൻമാരോട്, പണ്ഡിതന്മാരുടെ സദസ്സിൽ വെച്ച് ചോദിച്ചു, എന്റെ നിലവറയില് അല്ലെങ്കിൽ എന്റെ കൊട്ടാരത്തില് പലതരത്തിലുള്ള രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങള്, പലതരത്തിലുള്ള മുത്തുകള്, പലതരത്തിലുള്ള രത്നങ്ങള്, വിശേഷപ്പെട്ട പലതരത്തിലുള്ള വൈഢൂര്യങ്ങള്, മരതകം, ഇതെല്ലാം എന്റെ കൊട്ടാരത്തിലുണ്ട്, എന്റെ നിലവറയിലുണ്ട്. എന്നാൽ ജ്ഞാനികളായ നിങ്ങൾ ആർക്കെങ്കിലും പറയാമോ അതിലേറ്റവും ശ്രേഷ്ഠമായ രത്നം ഏതാണ് എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴെ പല വിദ്വാൻമാരും, പണ്ഡിത സദസ്സിലുള്ള പലരും അവര് പല രീതിയിൽ ചിന്തിച്ചു, എന്തായാലും ഏത് രത്നമാണ് ഏറ്റവും വില പിടിപ്പുള്ള രത്നം, അല്ലെങ്കിൽ ഏത് മുത്താണ് അതിലേറ്റവും ശ്രേഷ്ഠതരമായിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ, പണ്ഡിതന്മാരെല്ലാം ചിന്തിക്കാതായി. ചിന്തിച്ച് ചിന്തിച്ച് ആർക്കും ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം രാജസദസ്സിൽ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ രാജാവിന്റെ അപ്രീതിക്ക് പാത്രമായി തീരുമെന്നുള്ള ഭയം കൊണ്ട് അവരാരൊന്നും പറയുന്നില്ല. അവസാനം പണ്ഡിതന്മാരില് ഒരാൾ, വരരുചി എന്ന് പറയുന്ന ആ ഒരു ജ്ഞാനി, അദ്ദേഹം ചോദിച്ചു, മഹാരാജാവേ, എനിക്കൊരു അവസരം തരട്ടെ, ഞാനൊരു ചോദ്യം, ഞാൻ ഉത്തരം പറയട്ടെ, എന്നെ അനുവദിക്കാമോ, എന്റെ മനസ്സിൽ തോന്നുന്ന ഉത്തരം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. രാജാവ് പറയുന്നു, പറയൂ, അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എന്റെ നിലവറയിലുള്ള ഏത് രത്നമാണ്, ഏത് വൈഢൂര്യമാണ്, ഏതാണ് ഏറ്റവും വിശേഷപ്പെട്ടത്, ശ്രേഷ്ഠതരമായിട്ട് താങ്കൾക്ക് പറയാമെങ്കിൽ പറയുക എന്ന് പറയും. ഉടനെ ഈ ജ്ഞാനിയായ വരരുചി മറുപടിയായിട്ട് പറയുന്നു, പ്രഭു, അങ്ങയുടെ നിലവറയിലുള്ള അല്ലെങ്കിൽ അങ്ങയുടെ കൊട്ടാരത്തിലുള്ള സകല രത്നങ്ങളെക്കാളും, സ്വർണത്തെക്കാളും, രത്നങ്ങളെക്കാളും, മുത്തുകളെക്കാളും ഏറ്റവും വിലയേറിയതായിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. രാജാവ് ചോദിച്ചു, അതേതാണ്? പണ്ഡിതനായ ജി പറയുന്നു, അതിനേക്കാളൊക്കെ വലുത് കുടുംബമാണ്. കുടുംബമാണ് ഏറ്റവും വലുത്. രാജാവ് അല്പനേരം ചിന്തിച്ചു, എന്നിട്ട് നേരത്തെ പറഞ്ഞിരുന്നതാണ്, ഏറ്റവും ശരിയായ ഉത്തരം പറയുന്ന ആളിന് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം തരും എന്ന് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോമിസാണ്. രാജാവ് കുറച്ചേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, വരരുചി, അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി എന്ത് സമ്മാനമാണ് അങ്ങേക്ക് വേണ്ടത്? അത് തന്ന ശരിയായ ഉത്തരത്തിന് എന്ത് സമ്മാനമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന് രാജാവ് ചോദിക്കുന്നു. ഉടനെ വരരുചി തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞു, എനിക്കൊരു സമ്മാനവും വേണ്ട, കാരണം കുടുംബമാണ് ഏറ്റവും വലിയ സമ്മാനം, നല്ല കുടുംബമാണ് ഏറ്റവും വലിയ സമ്മാനം, അത് രാജാവിന് തരുവാനായിട്ട് പറ്റുകയില്ല, അതുകൊണ്ട് അവിടുത്തെ ഒരു സമ്മാനവും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് വരരുചി, പണ്ഡിതനായ വരരുചി പറയുകയാണ്. കർത്താവിനെതിരെ ഇതാണ് കുടുംബത്തിന്റെ അർത്ഥം. കുടുംബമെന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ളത് ലോകത്തിൽ മറ്റൊന്നുമില്ല. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ക്രൈസ്തവരായ നാം ആ കുടുംബജീവിതത്തിന്റെ മഹിമയനുസരിച്ച് ഇന്ന് ജീവിക്കുന്നുണ്ടോ? ഭൂമിയിലെ സ്വർഗമായ കുടുംബം, നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദ മിനിയേച്ചർ ഫോം ഓഫ് പാരഡൈസ് ഓൺ എർത്ത് ഈസ് ഫാമിലി. ലോകത്തിലെ പറുദീസ എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നു, നാം എന്തായിരിക്കുന്നു, നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കുന്നു എന്നുള്ള ചിന്ത നാം എപ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, പ്രാർത്ഥനാപൂർവം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കളും മഹാവിധ പിതാക്കളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയും നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നാം എപ്പോഴും ഓർക്കണം, നമ്മുടെ വേദപുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും പല പ്രാവശ്യം വായിച്ചു കേട്ടതും പല പ്രസംഗങ്ങളും കേട്ടതാണ് ആദ്യത്തെ കുടുംബം, ആദാമും ഹവ്വായും തൊട്ടുള്ള കുടുംബം. ആ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ ഇതെല്ലാം നാം എപ്പോഴും വായിക്കുകയും കേൾക്കുകയും പ്രസംഗത്തിൽ കൂടെ നമ്മൾ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്. എന്താണ് ഈ കുടുംബത്തിന്റെ ആരംഭത്തില് ആദാമിന്റെ അല്ലെങ്കിൽ ഹവ്വായുടെ അനുസരണക്കേട് മൂലം അവര് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവിടെ നമുക്കറിയാം അവര് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചെന്ന് നമ്മൾ പറയും. അറ്റ് ദ സെയിം അതേപോലെ തന്നെ നാം ചിന്തിക്കേണ്ടത്, കർത്താവ് അവരോട് പറഞ്ഞു ഇനി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം ദൈവം അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ട് ജീവിക്കുക, പക്ഷേ ഒരു നല്ല തിരിച്ചുവരവിനായിട്ട് ദൈവം കാത്തിരിക്കുന്നു. ഈ നമുക്ക് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ആദ്യകാലത്ത് ഉൽപ്പത്തിയുടെ കാലത്ത് നമ്മുടെ കഥ കേട്ടിട്ടുണ്ട്. മനുഷ്യൻ ഏകനായി സൃഷ്ടിക്കപ്പെട്ടു, ഇതൊരു കഥയാണ്. ഏകനായി സൃഷ്ടിക്കപ്പെട്ടു, ദൈവം പിന്നെ അവന് സ്ത്രീയെ കൊടുക്കുകയാണ്. അവൻ സന്തോഷവാനായി ജീവിക്കുവാൻ വേണ്ടി ദൈവം അവന് സ്ത്രീയെ കൊടുക്കുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ഈ മനുഷ്യൻ തിരിച്ചു വരുന്നു. എന്നിട്ട് ദൈവത്തോട് പറയുന്നു, ദൈവമേ ഇവളെ ഞാൻ കൊണ്ടുപോയി, ആദ്യമൊക്കെ നല്ലതായിരുന്നു, ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഞാനെപ്പോഴും എനിക്ക് ഇവളെ എപ്പോഴും പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം, അതുകൊണ്ട് ഇവളെ അങ്ങ് തിരിച്ചെടുത്താട്ട്. ദൈവം ഇവളെ തിരിച്ചെടുക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഈ മനുഷ്യൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ എനിക്ക് അവളെ നീ തിരിച്ചു തരണം. ആ ദൈവം ചോദിച്ചു എന്താണ്? അപ്പം അദ്ദേഹം പറയുകയാണ്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അവൾ ഇല്ലാതെ ജീവിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ അവളുള്ളപ്പോ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവളുടെ പുഞ്ചിരി അവളുടെ സ്നേഹവും ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്. അവളെ എനിക്ക് ഒത്തിരി നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു, അവളുടെ അവളെ എനിക്ക് തിരിച്ചു തരണം. എന്നിട്ട് ദൈവം കഥയിലെ ദൈവം അവളെ തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ പറയാം, മനുഷ്യൻ പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഉണ്ടായിരുന്നത്, പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് അവസാനം ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് ദൈവം ഇവളെ. എന്നിട്ട് അതിനുശേഷം കഥയിൽ പറയുന്നത് പിന്നെ 3 ദിവസത്തിന് ശേഷം ഇവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പറയുന്നു, എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, ഞാൻ ഇവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ചു, അവളുമായിട്ട് അവൾ ഇല്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിച്ചു. എനിക്കിപ്പൊ തോന്നുന്നത് ഇറ്റ് ഇസ് ബെറ്റർ ടു ബി വിതൗട്ട് ഹർ. എനിക്ക് ഇവളില്ലാതെ ജീവിക്കാനും അതായിരിക്കും നല്ലത്. എന്തുവായാലും പിന്നെ അവളേതായാലും നന്നാകത്തില്ല. ഈ കഥയിൽ ഇതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് പ്ലീസ് ടേക്ക് ഹർ ബാക്ക്, ഇവളെ തിരിച്ചെടുക്കുക. അപ്പൊ ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം, എന്നിട്ട് ദൈവം അവനെ നോക്കുകയാണ്, മനുഷ്യനെ നോക്കുകയാണ്. നോക്കിയിട്ട് അവനോട് പറഞ്ഞ്, രണ്ടും നിനക്ക് പ്രയാസമാണ്, അവളുമായിട്ട് ജീവിക്കുവാനും അവളില്ലാതെ ജീവിക്കുവാനും നിനക്ക് പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ തിരിച്ചു വാ, നിങ്ങളിപ്പോ പോ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡിസിഷൻ എടുത്ത് തിരിച്ചു വാ. ആൻഡ് ഗോഡ് വെന്റ് ബാക്ക് ഫോർ ക്രിയേഷൻ എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്ന ഒരു മെസ്സേജ്, സ്വയം നന്നാകാതെ പങ്കാളിയെ നന്നാക്കുവാൻ നോക്കുന്നവരാണ് നാം പലരും. ഇവിടെയാണ് കുടുംബജീവിതത്തിന്റെ പരാജയം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. അപ്പം സ്വയം നന്നാകാതെ കുടുംബജീവിതം നന്നാക്കാൻ ശ്രമിക്കുക, സ്വയം നന്നാകാതെ പങ്കാളിയെ നന്നാക്കാൻ ശ്രമിക്കുക. ഫാമിലി എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും ഒരു ചിന്ത വിശേഷിപ്പിച്ചിരിക്കുന്ന ഫാദർ ആൻഡ് മദർ ഐ ലവ് യു, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് മക്കൾ പറയത്തക്കവണ്ണമുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യമായിട്ട് നാം കാണുന്നത് സ്വയം നന്നാകാതെ പങ്കാളിയെ നന്നാക്കുക, മറ്റുള്ളവരെ നന്നാക്കുക, ഇതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം എന്നുള്ളത്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പല ജീവിതത്തിലുള്ള പല ഉത്തരവാദിത്തങ്ങളും നമ്മൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ സ്വർഗവും നരകവും കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൽ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം തന്ന ഒരു വലിയൊരു വരദാനമാണ്. അതാണ് നാം പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അപ്പം ഈ ഭാര്യാഭർത്തൃ ബന്ധമാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന ശിലയെന്ന് പറയുന്നത്. ജീവിതം പങ്കുവെച്ചും സ്നേഹത്തിന്റെ മാധുര്യം എന്ന് പറഞ്ഞും കൊണ്ട് ഇതിനെ അരക്ക് തുറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പിന്നെ ഗ്രീക്ക് ഹിസ്റ്റോറിയില് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നുണ്ട് മനുഷ്യവംശത്തിന്റെ ആരംഭത്തെ പറ്റിയുള്ള ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നത് പണ്ട് ഭൂമിയില് ഇന്നത്തെ പോലെയുള്ള സ്ത്രീ പുരുഷന്മാർ ഉണ്ടാകുന്നതിന് മുൻപ് രണ്ടു തലയും നാല് കാലുകളും നാല് കൈകളും രണ്ടുടലുമുള്ള സ്ത്രീ പുരുഷ ഗണങ്ങൾ ഒത്തുചേർന്നതായ വിചിത്രമായ ജീവികളാണ് ഉണ്ടായിരുന്നതെന്നാണ് ഈ യമന പുരാണത്തിൽ ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നത്. അപ്പൊ ഇവ അപ്പൊ ഒരു ശരീരമാണ് പക്ഷെ രണ്ടു തല നാല് കാല് നാല് കൈയ്യ് ഇങ്ങനെ സ്ത്രീയും പുരുഷനും ഒന്നു ചേർന്ന ഒരു രൂപമായിരുന്നു മത്തികുലത്തിന്റെ ആരംഭത്തെ പറ്റിയുള്ള ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നത്. അപ്പൊ ഇവ സമ്പൂർണ്ണ സംതൃപ്തിയിലും സന്തോഷത്തിലും ജീവിക്കുകയാണ് ഭാര്യയും ഭർത്താവും കൂടി. അപ്പൊ ഇത് കണ്ട ദേവന്മാർക്ക് അസൂയയായിട്ട് അവര് സെയ്യൂസ് ദേവന്റെ അടുക്കല് കംപ്ലൈന്റ് ചെയ്ത് സെയ്യൂസ് ദേവൻ ഇടിമിന്നലയച്ച് ഇവയെ രണ്ടായി വിഭജിച്ചു. അങ്ങനെ ഇന്നത്തെ രൂപത്തിലുള്ള സ്ത്രീ പുരുഷന്മാരുണ്ടായി എന്നാണ് യവനകഥ പറയുന്നത്. എന്നിട്ട് ഭാഗ്യഹീനനും അതൃപ്തനുമായ മനുഷ്യൻ ഈ നഷ്ടപ്പെട്ട നല്ല ഭാഗത്തെ ബെറ്റർ ഹാഫ്, അതുകൊണ്ടാണ് ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത്, ബെറ്റർ ഹാഫിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതാണ് സ്ത്രീ പുരുഷ സ്നേഹത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീയെ കൂടാതെ പുരുഷനും പുരുഷനെ കൂടാതെ സ്ത്രീയും അപൂർണരാണ് എന്നുള്ളതാണ് ഇവിടെ നാം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതം പരാജയപ്പെട്ടാൽ നമ്മുടെ സാമൂഹിക ജീവിതവും ഒരു പരിധിവരെ പരാജയപ്പെടും. നമുക്കെപ്പോഴും അത് ഹൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. കാരണം വീട്ടിലൊരാളായിട്ടും പുറത്തൊരാളായിട്ടും ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവസാനം നമ്മൾ വലിയ പ്രോബ്ലത്തിൽ ചെന്ന് ചാടുന്നുള്ള ഒരു കാര്യം നാം ഓർക്കണം. ഈ അടുത്ത സമയത്ത് സൺഡേ ശാലോമില് വന്ന ഒരു ഒരു ആർട്ടിക്കിളിൽ അതിനകത്ത് പറയുന്നത് നടന്ന സംഭവമാണ്. അതിനകത്ത് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു, ഒരാൾ മരിച്ചു, നമ്മുടെ നാട്ടിലൊരാളാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ പലരും പല ഇതൊക്കെ പിന്നെ അനുസ്മരണത്തിൽ വളരെ നല്ല കാര്യങ്ങളും അദ്ദേഹം അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അവസാനം ഒരാള് എഴുതിയിരിക്കുകയാണ്, എന്നിട്ട് ഈ കുഞ്ഞുങ്ങള് ഭാര്യ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പുറത്ത് പപ്പ വളരെ നല്ലതായിരുന്നു, പക്ഷെ വീട്ടിൽ പപ്പ ഒരു പുലിയായിരുന്നു. വീട്ടിൽ അമ്മച്ചിയോടും ഞങ്ങളോടും പപ്പ യാതൊരുവിധ സ്നേഹവും കാണിച്ചിരുന്നില്ല, ഒരു പുലിയായിരുന്നു. എന്ത് ചെയ്താലും ഞങ്ങളെ വഴക്കു പറയും, ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു, പക്ഷെ പുറത്ത് നല്ലതായിരുന്നു. കർത്താവ് ശ്രീ, നമുക്ക് പലപ്പോഴും കുടുംബജീവിതത്തിൽ വരുന്ന പൊയ്മുഖങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇതാണ്. വീട്ടിൽ കടുവായിട്ടും പുലിയായിട്ടും ജീവിക്കുക, പുറത്തിറങ്ങിയാൽ ശാന്ത മനുഷ്യനായിട്ട് ജീവിക്കുക. ഇതെപ്പോഴും ശരിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം പുറത്തെ ജീവിതവും അകത്തെ ജീവിതവും പരസ്പര പൂരകങ്ങളാണ്. ഇന്നർ ലൈഫ് ആൻഡ് ഔട്ടർ ലൈഫ് ആർ ഈസ് കോംപ്ലിമെന്ററി. അങ്ങനെ ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് കുടുംബജീവിതത്തിന് അർത്ഥമില്ലാതായി തീരും എന്ന് നാം മനസ്സിലാക്കണം. നമ്മള് കേട്ടിട്ടുണ്ട് പിന്നെ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ, ഈ ഒരിക്കല് ഒരാള് പിന്നെ ഈ വഴിവിളക്കിന്റെ പ്രകാശത്തിലിരുന്ന് വഴിവിളക്കിന്റെ പ്രകാശത്തിലിരുന്ന് ദീർഘനേരമായിട്ട് എന്തോ അന്വേഷിച്ച് തട്ടിത്തടയുന്ന ഒരു ഗുരുവനെ ശ്രദ്ധിച്ച് വഴിപോക്കൻ ചോദിക്കുകയാണ്, താങ്കൾ എന്താണ് ഇത്ര കാര്യമായിട്ട് അന്വേഷിക്കുന്നത്, വിലപ്പെട്ടതെങ്കിലും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയോ എന്ന് ചോദിക്കുകയാണ്. താക്കോൽ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുകയാണെന്ന് ഈ ഉത്തരം പറഞ്ഞു. എന്റെ താക്കോൽ കളഞ്ഞുപോയി, ഇപ്പൊ രാത്രിയാണ്. അപ്പം പിന്നെ ഇത്ര നേരം നോക്കിയിട്ട് ഇതിനെ കണ്ടു കിട്ടിയില്ലല്ലോ, ഇവിടെ തന്നെയാണോ നഷ്ടപ്പെട്ടതെന്ന് അയാൾ വീണ്ടും ചോദിച്ചപ്പോൾ ഈ ഉത്തരം പറയുന്നത്, വീട്ടിലെ മുറിയിലാണ് പോയത് എന്നുള്ള മറുപടിയാണ് പറയുന്നത്. അപ്പൊ ചോദിച്ചു, എന്നാ പിന്നെന്തിനെ ഇവിടെ അന്വേഷിക്കുന്നതിനാണ് എന്ന് ആശ്ചര്യത്തോടെ വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ ഉത്തരം പറഞ്ഞു, ഇവിടെയാണ് അല്പം വെളിച്ചമുള്ളത്. അപ്പൊ വഴിവിളക്കിന്റെ പ്രകാശത്തിലും ദീർഘനേരമായി എന്തോ അന്വേഷിച്ച് തപ്പിത്തടയുന്ന ഒരുവനോട് ഒരു വഴിപോക്കം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറയുകയാണ്, എനിക്കറിയാം എന്റെ വീടിന്റെ താക്കോല് നഷ്ടപ്പെട്ടത്, എന്റെ വീടിന്റെ ഒരു മുറിയിലാണ് താക്കോല് നഷ്ടപ്പെട്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ ഇവിടെ വന്ന് നോക്കുന്നത് ഇവിടെയാണ് അല്പം വെളിച്ചമുള്ളത്. കർത്താവിൽ സ്നേഹിതരെ, ഇത് വളരെയധികം ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിലും ജീവിത സന്തോഷത്തിന്റെ താക്കോൽ പലർക്കും ഭവനത്തിലാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ അവിടെ അന്ധകാരാവൃതമായതുകൊണ്ട് ഭവനത്തിന് വെളിയിൽ വെളിച്ചമുണ്ടെന്ന ചിന്തയിൽ തോന്നിടത്തെല്ലാം നാം സന്തോഷത്തിന്റെ താക്കോൽ അന്വേഷിക്കുക. ഇതാണ് ആധുനിക മനുഷ്യന്റെ പ്രതീകം. സ്വന്തം വീട്ടിൽ സമാധാനവും സന്തോഷവും നികരാതെ പലയിടത്തും സന്തോഷത്തിനും സമാധാനത്തിനും നാം അലഞ്ഞു തിരിയുകയാണ്. നമ്മൾ എപ്പോഴും ഓർക്കണം, ലോക സമാധാനം തന്നെ കുടുംബ സമാധാനത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന്റെ ഒരു ചെറിയ പതിപ്പ് ഈ ലോകത്തിലുണ്ടാകുവാൻ വേണ്ടി ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ബന്ധിക്കപ്പെടുന്ന വിവാഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. കർത്താവ് നാം ഓർക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് കുടുംബജീവിതത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഒരു പിതാവിന് തന്റെ മകന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവന്റെ അമ്മയെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അമ്മ അവരുടെ അപ്പനെ സ്നേഹിക്കുന്നുവെന്നും കണ്ട് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്. മക്കൾക്ക് ഭവനമെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അഭ്യാസനക്കളരിയായി തീരണം. ഇവിടെയാണ് കുടുംബത്തിന്റെ ശ്രേഷ്ഠത ഉണ്ടാകുന്നത്. നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവൻ ഭാഗ്യവാൻ. അവനാണ് അധ്വാന ഫലം തിന്നുന്ന, അനുഗ്രഹകരമായ അധ്വാന ഫലം തിന്നുന്നത്. അവൻ ഭാഗ്യവാനാണ്, അവന് നന്മ വരും. യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുക. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതിനാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ മനസ്സമാധാനവും സന്തോഷവും നല്ല കുടുംബവും നമുക്കുണ്ടാകും. അങ്ങനെ നടക്കുന്നവൻ ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവിടെയാണ് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശക്കുറ്റും ഉലുവിതൈകൾ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കർത്താവ് സ്നേഹിതരെ, ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ അനുഗ്രഹകരമായ കുടുംബം ഉണ്ടാകുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അനുഗ്രഹകരമായ സന്തോഷകരമായ ഭവനം ഉണ്ടാകുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ, അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഉണ്ടാകുന്നു. അവന സങ്കീർത്തന്റെ ആരോഹണ ഗീതത്തിൽ പറയുന്നത്, യഹോവ സീയോനിൽ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലമൊക്കെയും യെരുശലേമിന്റെ നന്മ കാണും. യെരുശലേമിന്റെ നന്മ എന്ന് പറയുന്നത് നാം അനുഗ്രഹിക്ക നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹമാണ്. യെരുശലേം എന്നുള്ള നിത്യ ദേവാലയത്തെ നോക്കി സന്തോഷിക്കുന്നവനായ ഇസ്രായേൽക്കാരനെ പോലെ നിത്യ യെരുശലേമിനെ നോക്കി സന്തോഷിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനി. കർത്താവ് സ്നേഹിതരെ, ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്കാണ് നാം വരേണ്ടത്. അതിന് ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധ രൂഹാമൂലം എന്നെയും നിങ്ങളെയും ഇവിടെ മാറാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് കേൾക്കാനായിട്ട് ദൈവം ഇടയാക്കി തന്നു. 128 സങ്കീർത്തനം ഒരുപക്ഷെ പലർക്കും കാണാപ്പാഠമായിട്ടുള്ള സങ്കീർത്തനമാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഈ സങ്കീർത്തനം തങ്ങി നിൽക്കുന്നു ചിലരുടെയൊക്കെ. പക്ഷെ വ്യക്തി ജീവിതത്തിൽ ആ സങ്കീർത്തനം അല്ലെങ്കിൽ ആ സങ്കീർത്തനം നൽകുന്ന ശ്രേഷ്ഠമായ സന്ദേശം ഒരനുഭവമായി രൂപാന്തരപ്പെടുന്നില്ല. അച്ഛനെ ഈ ഒരു ചിന്ത പകർന്നു നൽകിയപ്പോൾ ആധുനിക മനുഷ്യന് ഏറ്റവും അനിവാര്യമായ, ഏറ്റവും വിലയുള്ള ഒരു മൂല്യമേറിയ വസ്തുവിനെ നടുമുമ്പാകെ പ്രദർശിപ്പിക്കുക അച്ഛന് പ്രസംഗത്തിൽ കൂടി ചെയ്തത്. കുടുംബമാണ് ഏറ്റവും വലുത്. പക്ഷെ ഇന്ന് മനുഷ്യൻ ഔദ്യോഗിക പദങ്ങളിൽ ഉയരങ്ങളിലെത്താനും സ്ഥാനമാനങ്ങൾക്കും ഉയർന്ന വിദ്യാഭ്യാസത്തിനും അതിനേക്കാൾ ഉപരി അത് നേടിയെടുക്കുന്ന ഉന്നതമായ സൌഭാഗ്യകരമായ ജീവിത ശൈലിക്കൊക്കെ പിന്നാലെ ശക്തമായി ഓടിയലയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് കുടുംബം എന്ന സന്തോഷകരമായ അനുഭവമാണ്. ഒരുപക്ഷെ അച്ഛനത് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഇങ്ങനെ ലോകത്ത് ജീവിക്കുന്നത്? പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സുഗലോലുഭതകൾക്ക് വേണ്ടിയിട്ടും, പണത്തിനേക്കാളിലും എല്ലാ സുഗലോലുഭതയെക്കാളിലും അപ്പുറം കുടുംബം നൽകുന്ന സന്തോഷമോ? ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും അവരോട് അഭിനയമില്ലാതെ കപടതയില്ലാതെ ഒരു കൂരയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യത്തോടെ കഴിയുന്ന ഒരു മനോഭാവമാണ് ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹകരമായ ആനന്ദകരമായ അനുഭൂതി എന്ന് പറയുന്നത്. അത് സന്തോഷം ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും വലുതായിട്ട് അതിനെ പറയുന്നത്, ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് പറയുന്നത്. പണത്തിനേക്കാൾ സ്ഥാനമാനേക്കാൾക്ക് ഉപരി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന കുടുംബജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം തന്ന ഏദൻ തോട്ടത്തെ ഫലമുള്ള തോട്ടമാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അല്ലാതെ ഒരുപാട് സ്ഥാനമാനങ്ങളും ഒരുപാട് എന്താ പറയുന്നത് പണവും സുഗലോലഭതയൊക്കെ കണ്ടെത്താനായിട്ട് ജീവിതം നശിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിരാശനായിട്ട് ഈ ലോകത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ് കുടുംബം എന്ന് പറയുന്ന അനുഭവം. ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്. ഒരുപക്ഷെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് പറയേണ്ട ഒരു വിഷയം തന്നെയാണിത്. പലപ്പോഴും പല മനുഷ്യരും ആയിട്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന്റെ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കുടുംബജീവിതത്തിൽ യാതൊരു സംതൃപ്തിയില്ല, എന്തൊക്കെയോ പരാതികളും എന്തൊക്കെയോ ചേർന്നു പോകാത്ത സംഗതികളും. പക്ഷെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാ കുടുംബത്തിലും സന്തോഷമുണ്ടാകാനായിട്ട് ഈ സങ്കീർത്തനം വായിക്കുന്ന ആദ്യത്തെ ഒറ്റ വരി വായിച്ചാൽ മതി, എല്ലാ സന്തോഷത്തിന്റെയും അടിസ്ഥാനം അവിടെ. യഹോവയെ ഭയപ്പെടുക, അവന്റെ വഴികളിൽ നടക്കുക. എല്ലാ സൗഭാഗ്യങ്ങളുടെയും സന്തോഷത്തിന്റെ അടിസ്ഥാനം അതാ, കുടുംബജീവിതത്തിന്റെ വിജയത്തിന്റെയൊക്കെ അടിസ്ഥാനം അതാ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുക. അങ്ങനെ നടക്കുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ കുടുംബജീവിതത്തിന് അവസാനം സന്തോഷകരമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന് വളരെ ശാന്തമായ വലിയ ദൈവശാസ്ത്രങ്ങളൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പോപ്പിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കാനിടയായി. അതിങ്ങനെയാണ് ഞാൻ കേട്ടത്, സ്വയം ബുദ്ധിജീവി എന്ന് കാണിക്കുന്ന ഇടയന്മാര് വൈദികനാകാതെ ഇടയനാകാതെ അൽമായവേഷത്തിൽ ജീവിക്കുന്നതാണ് നല്ലത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒറ്റ പ്രസ്താവന. കാരണം ഇന്ന് പല പ്രസംഗങ്ങളും പല ആശയങ്ങളും ഞാൻ ബുദ്ധിജീവിയാണെന്ന് ലോകത്തോട് കാണിക്കാനുള്ള തത്രപ്പാടില്ല, പക്ഷെ അവർക്കൊന്നും ഇടയനാകാനായിട്ട് കഴിയുകയില്ല. എനിക്കൊന്ന് അച്ഛൻ ഈ പ്രസംഗം നടത്തുമ്പോൾ ഒരു ദൈവശാസ്ത്രത്തിന്റെ അകമ്പടികളോ ബൗദ്ധികമായ വിശകലനങ്ങളോ ഒന്നുമില്ല, ഒരു സാധാരണ ലെവലിൽ നിന്നുകൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹത്വത്തെ അച്ഛൻ എടുത്തു കാണിക്കുക ചെയ്തത്. തീർച്ചയായിട്ടും അത് നമ്മുടെയൊക്കെ ചിന്തകളിൽ എപ്പോഴും രൂപപ്പെട്ടു വരട്ടെ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയിൽ. ഏതെങ്കിലും മക്കള് വഴിപഴിച്ചു, നമുക്കറിയാമല്ലോ ചില പിള്ളേര് അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെ കേസെടുക്കും. ഒരുപക്ഷെ ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെയും എടുക്കും, അവരങ്ങനെ ചെയ്യാനിടയായതിന്റെ പിന്നിൽ ഗൂഢാചരണം നടത്തിയ ആളുകളെ എടുത്ത് കേസെടുക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും മക്കള് വഴിപഴച്ചാൽ കേസെടുക്കേണ്ടത് ആ കുഞ്ഞുങ്ങളുടെ മേലല്ല, അവരെ വളർത്തിയ മാതാപിതാക്കളുടെ മേലാകണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. കാരണം അവരെ അങ്ങനെയാക്കി തീർക്കുന്നതിന് പിന്നിൽ മാതാപിതാക്കന്മാരുടെ ആരോഗ്യകരമല്ലാത്ത കുടുംബജീവിതത്തിലെ തെറ്റായ ജീവിത ശൈലികൾ വലിയൊരു കാരണമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയത് മാതാപിതാക്കളുടെ കുടുംബാന്തരീക്ഷത്തിലെ ശ്രദ്ധേയമല്ലാത്ത ജീവിതശൈലിയാണ്. അതൊരിക്കലും നമുക്കത് അവരിത് മാറ്റി നിർത്താൻ നടക്കത്തില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോട് ചിന്തിക്കേണ്ടതാണ്, ഒരു വിവത്തായ തലമുറയാണോ ഞാൻ ലോകത്തിന് സമ്മാനിക്കുന്നത്? നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ മുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ മാതൃകാപരമായ തലത്തിൽ വളർത്താൻ, അത് ജനിക്കുന്ന അന്ന് മുതലേ മാത്സര്യ ബുദ്ധിയുടെയും പണ സുഗലോലുഭതയും പണത്തിനോടുള്ള അമിതമായ ആവേശത്തിന്റെയും പേരിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ നമുക്ക് സ്വസ്ഥതയോടെ നമുക്ക് മരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതിനേക്കാൾ അപ്പുറമായി ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തേക്ക് തങ്ങി നിൽക്കട്ടെ. ഈ 128 സങ്കീർത്തനം മരപാഠമാക്കുന്നത് അത് ഉരുവിടുവാൻ ഇടയാകാതെ അതെന്റെ ജീവിതത്തിൽ അനുഭവമായി പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും
അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. വിലയേറിയ മുത്തുകളെ, ഏറ്റവും വിലയേറിയ മുത്തുകളെ ദൈവം തന്നിട്ട് അതിന്റെ മാറ്റം ശ്രദ്ധിക്കാതെ ഈ ലോകത്തിൽ ഇട്ടിട്ട് പോകേണ്ടുന്ന മുത്തുകളുടെ പിന്നാലെ ഓടി കുടുംബജീവിതത്തിന്റെ ഭദ്രത നശിപ്പിച്ച് കളയാതെ മൂല്യമേറിയ നന്മകളെ പിടിച്ചെടുക്കുവാനും അതിൽ കൂടി അനശ്വരമായ ദൈവാനുഗ്രഹം പ്രാപിപ്പാനും അച്ഛൻ നമുക്ക് മുമ്പാകെ വെച്ചു തന്ന ഈ ചിന്തകള് ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനിടയാക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത ചുരുങ്ങിയ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിച്ചു തന്ന പ്രിയപ്പെട്ട അച്ഛന്റെ ആ നല്ല അപ്പാർത്ഥമായ വാക്കുകൾക്കും സാന്നിധ്യത്തിനും ഹൃദ്യമായ സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് നമ്മൾ പേരുകൾ ഓർക്കുന്നത്, നമ്മൾ സാധാരണ ഓർക്കുന്ന പേരുകളൊക്കെ നമുക്ക് ഓർക്കാം. ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ആലിസ് ജോസഫിനെ, ജോയൽ. എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പേര്, നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിരന്തരം ദൈവവചനം പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, നമ്മളൊക്കെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ ഇപ്പോഴും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നിങ്ങളെല്ലാവരും വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് വിളിച്ചിരുന്നു അച്ഛന്റെ കൊച്ചമ്മയാണ് എടുത്തത്. ഹോസ്പിറ്റലായിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി, പക്ഷെ കൊണ്ടുപോയതിനേക്കാൾ ഒരുപാട് ഭേദമായി വരുന്നുണ്ട്. എങ്കിലും തീവ്രമായ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വളരെ ഗൌരവമായി നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കണം എന്ന് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷാജി, രോഹാൻ, ഡയോണ, ദീപ്തി, പൃഥ്വി, അലക്സ്, അതുപോലെ തന്നെ വൈദിക രോഗികളെ കിടക്കുന്നവരെ ഓർക്കാം. മോളി, എഡിസൺ, ജോഷുവ, ഡയോണ, എയ്തൻ, ഏലിയാമ ചെറിയാൻ, മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് തന്ന പ്രഭാതത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പിൻ കൂടി കടന്നു പോകുന്ന ഈ ദിനങ്ങളിലൊക്കെ ബുധനാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ഉപവസിച്ച് നോമ്പ് നോക്കാനായിട്ട് സഭ ഞങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളെ തന്നെ ഈ ദിനങ്ങളിൽ ഉപവാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലടുത്ത് വന്ന് വ്യക്തിജീവിതത്തിന്റെ പരിശുദ്ധിക്കും ലോക ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവ രോഗത്തിലും പ്രയാസത്തിലും കടന്നു പോകുന്ന അനേകരെ ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവർക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. പ്രത്യേകിച്ച് പേര് ഓർത്ത് പ്രാർത്ഥിച്ചവരും പേരോർക്കാതെ ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നവരും ഞങ്ങളറിയാതുമായി ലോകത്തിൽ കൂടി കടന്നു പോകുന്ന അനേക മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ സ്വസ്ഥതയ്ക്കും ആരോഗ്യത്തിനുമായി താഴ്മയോടെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ യാതനകളെ കാണണമേ. കൂടുതൽ ആരോഗ്യവും സ്വസ്ഥതയും സമാധാനം കൊടുക്കണമേ. രോഗമൊരുക്കുന്ന വേദനയും രോഗം നൽകുന്ന ഭയവും ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് അതിന്റെയൊക്കെ അപ്പുറം ദൈവമുഖം കണ്ട് സന്തോഷിക്കാനുള്ള കൃപ നിന്റെ ദാസർക്ക് ചുരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വൈദ്യനും ഔഷധവും കൈവിടുമ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ അങ്ങയുടെ മുഖം മാത്രമേ ഉള്ളല്ലോ. ആ മുഖം തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയും ധൈര്യവും എല്ലാത്തിന്റെ ഉറവിടം. ദൈവമേ, ഞങ്ങളിൽ വിട്ടുപിരിയാതെ ആ ബന്ധം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. ദൈവം, ഇന്ന് ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ കുടുംബം ദൈവൻ തന്ന ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി വിട്ടുവീഴ്ചയോടും സ്വാർത്ഥതാ താല്പര്യമില്ലാതെ കുടുംബജീവിതത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനുള്ള വിവേകവും തിരിച്ചറിവും എന്റെ ദാസരൊക്കെ അവിടെ പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിനോട് ഇരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. സഭയെ ഓർക്കുന്നു, പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരുമേനിയെ ഓർക്കുന്നു. ദൈവമേ, അതിവേദനയുടെ മധ്യത്തിലും അവിടുന്ന് സൗഖ്യം നൽകുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, കൂടുതൽ ആരോഗ്യവും സൗഖ്യവും നൽകി ഈ സഭയെ കൂടുതലായി ധന്യതയോടെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവിടുത്തെ അഭിഷേകത്തിന് പ്രദാനം ചെയ്യണമേ. എല്ലാ തിരുമേനിമാരെയും ഭദ്രാസനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൂടുതൽ ബലവും ആരോഗ്യവും സൗഖ്യവും നൽകി അനേകർക്ക് തന്റെ സാന്നിധ്യത്തിൽ കൂടിയും വാക്കുകളിൽ കൂടിയും ദൈവത്തിന്റെ പ്രത്യാശയും ദൈവകൃപകളും പകർന്നു കൊടുക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാത്തിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ വാഴ്ത്തണമേ. പ്രതിജ്ഞ തിരുവചനം ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഓരോ പ്രാർത്ഥനകൾ പിന്നിടുമ്പോഴും ഞങ്ങൾ കുറെ കൂടെയൊക്കെ നല്ലവരായി വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രയോജനമുള്ളവരായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രകാശമുള്ളവരാകണമേ. വ്യക്തി ജീവിതം പ്രകാശിക്കുവാനും ഞങ്ങളുമായിട്ട് സമീപിക്കുന്നവർക്കൊക്കെയും ആ പ്രകാശം പകർന്നു കൊടുക്കുവാനും മുഖാന്തരമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ വാക്കുകളും ഇടപഴകലിലും ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ ദൈവാശ്രയ ബോധത്തോടായി തീരുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച മുതൽ അവിടുത്തെ ശിഷ്യന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുമായ ശ്ലീഹമാരുടെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ നോമ്പിന്റെ അനുഗ്രഹം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമേ. ശരിക്കും നോമ്പ് നോറ്റ് ആ പിതാക്കന്മാരെ പോലെ അവരുടെ അങ്ങയുടെ പിന്നിലയിൽ അന്നി നടക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളൊക്കെ കഴുകി ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജമില്ലാശ്വാസ നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാണ് സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ എല്ലാവരോടും അവരുടെ കുടുംബങ്ങളോടും നമ്മുടെ സഭയോടും സഭയെ നയിക്കുന്ന ബാബാചരമേനോടുകൂടി രോഗത്തിന്റെ ആശ്വാസത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന അച്ഛനോടുകൂടിയും മറ്റെല്ലാ രോഗികളോടുകൂടിയും നമ്മുടെ പ്രിയ കുടുംബങ്ങളോടും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടുകൂടിയും നമ്മുടെ പ്രിയപ്പെട്ട അദൂരം ചാരിമാരിക്കുന്ന എല്ലാവരുടെ കൂടിയും നമ്മൾ വാങ്ങിപ്പോരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാണാകുന്നത്.
ഈ ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടിനെ ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരും, അന്നി മാമനച്ചൻ, പ്രിയപ്പെട്ട ബിജോയിയച്ചൻ, ഐസക്കച്ചൻ അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടി വന്നു, അച്ഛൻ അന്നി മെസ്സേജ് ചെയ്തു, പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. അന്നി വി സി വർഗീസ് അച്ഛൻ, എല്ലാവരോടും എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നത് ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച മേരി ആന്റി, അതുപോലെ തന്നെ ഗാനം ആലപിച്ച പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.